നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട ഒട്ടേറെ റിപ്പോർട്ടുകളും കണക്കുകളുമെല്ലാം പുറത്തുവന്ന ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. സമ്പദ് വ്യവസ്ഥ, വീട് വില, മിനിമം വേജസ്, അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി വാർത്തകൾ ഈ ആഴ്ചയുണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓസ്ട്രേലിയ പോയ വാരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഗാസ സംഘർഷത്തിന്റെ പേരിൽ ഗ്രീൻസ് പാർട്ടിക്കെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിരൽ ചൂണ്ടിയ ഒരാഴ്ചയാണ് കടന്നുപോകുന്നത്. ഹമാസ് ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെയും ആക്രമണങ്ങളെയും ഗ്രീൻസ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് ലേബറും ലിബറൽ പാർട്ടിയും പറയുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളെ എതിർക്കുന്നതിന്റെ ഭാഗമായി ഗ്രീൻസ് പാർട്ടി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡറ്റനും ഗ്രീൻസ് പാർട്ടിയുടെ നിലപാടിനെ ശക്തമായി വിമർശിച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ ഓഫീസുകൾക്ക് നേരെ കഴിഞ്ഞയാഴ്ചയുണ്ടായ ആക്രമണങ്ങളെ ഗ്രീൻസ് പാർട്ടി അപലപിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മാത്രമല്ല, ഗ്രീൻസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ചേരിതിരിവുണ്ടാക്കുന്നുവെന്നും പീറ്റർ ഡറ്റൻ ആരോപിച്ചിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയൻ അറ്റോർണി ജനറൽ മാർക്ക് ഡ്രൈഫറസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രീൻസ് നേതാവ് ആദം ബാൻഡ് വ്യക്തമാക്കി. അറ്റോർണി ജനറൽ ഗ്രീൻസ് പാർട്ടിക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആദം ബാൻഡിന്റെ ആരോപണം.
My lawyers have written to the Attorney General regarding what I consider to be defamatory statements he made about me and the Greens yesterday. I think that the first law officer of this country should not make utterly unfounded statements and spread disinformation. No politician should do that. I would prefer not to have to pursue these matters legally, and I hope the attorney will respond in a proper way.
ഹമാസ് ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികൾ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. പ്രതിഷേധങ്ങളിൽ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി രണ്ട് വിദ്യാർത്ഥികളെ പുറത്താക്കിയിരിക്കുകയാണ്. വിവിധ സംഭവങ്ങളിൽ 10 വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജെൻവീവ് ബെൽ സെനറ്റ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയോട് പറഞ്ഞു. 10 സംഭവങ്ങളിൽ 5 പരിഹരിച്ചു. 5 ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 4 കേസുകളിൽ കൂടുതൽ അന്വേഷണത്തിനായി ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ മാന്യമായും ഉചിതമായും പ്രകടിപ്പിക്കാൻ അനുവാദമുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നു.
A commitment to the classic ideal of the university, academic rigor, free inquiry and free expression and the right to protest is not without its challenges. Our campus is one of several in Australia and many more across the world that have seen protest activity in recent times reflecting on the conflict in the Middle East. Throughout this period ANU has acknowledged the rights enshrined in the university's policies on academic freedom and freedom of speech.
സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമായിരുന്ന കാലത്ത് ശിക്ഷ നേരിട്ടവരോട് ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. 1984 വരെ ന്യൂ സൗത്ത് വെയിൽസിൽ സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമായിരുന്നു. ന്യൂ സൗത്ത് വെയിൽസ് പാർലമെന്റിൽ നടന്ന ഔപചാരിക മാപ്പപേക്ഷയ്ക്കൊപ്പം 29 LGBTIQ+ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ ഒപ്പിട്ട മെമ്മോറാണ്ടവും സംസ്ഥാന പാർലമെന്റിൽ അവതരിപ്പിച്ചു. LGBTIQ+ സമൂഹത്തിനെതിരെ നിലനിൽക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ മെമ്മോറാണ്ടം MPമാരോട് ആഹ്വാനം ചെയ്തു. ക്വീർ സമൂഹത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് സംസ്ഥാന പാർലമെന്റിലെ ഒരേയൊരു സ്വവർഗാനുരാഗ അംഗമായ അലക്സ് ഗ്രീൻവിച്ചും ആവശ്യപ്പെട്ടു.
My message to my colleagues today will be the same message as the LGBT community had 40 years ago. Get out of our bedrooms, get out of our pants. And let us live our lives. 40 years ago, New South Wales decriminalized homosexuality. 40 years later, we are still last in the nation when it comes to LGBTQ rights.
ദയാവാദത്തിന് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി അംഗീകാരം നൽകി. വോളണ്ടറി അസിസ്റ്റഡ് ഡൈയിംഗ് നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണത്തെ ലേബർ ഗ്രീൻസ് പാർട്ടികളും പ്രതിപക്ഷ നേതാവ് എലിസബത്തിലെ ഉൾപ്പെടെയുള്ള ലിബറൽ MPമാരും പിന്തുണച്ചു. ബിൽ പാസാക്കിയത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിക്കും രാജ്യത്തിനും അസാധാരണമായൊരു നിമിഷമാണ് സമ്മാനിച്ചതെന്ന് മനുഷ്യാവകാശ മന്ത്രി ടാര ചേന പറഞ്ഞു.
This bill does set a new standard of fairness, a new standard of respecting autonomy, a new standard of decision making at the end of someone's life. And I hope that it provides comfort to so many who have been waiting and wanting.
ഓസ്ട്രേലിയയിലെ മിനിമം വേതന നിരക്കിൽ 3.75% വർദ്ധനവ് പ്രഖ്യാപിച്ചത് ഈ ആഴ്ചയായിരുന്നു. ഇതിലൂടെ ഓസ്ട്രേലിയയിലെ 26 ലക്ഷം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കും. ജൂലൈ 1 മുതൽ രാജ്യത്തെ മിനിമം വേതനം മണിക്കൂറിന് 24.10 എന്ന നിരക്കിലായിരിക്കും ലഭിക്കുക. ട്രേഡ് യൂണിയനുകളുടെ സംഘടന മിനിമം വേതനത്തിൽ 5% വർദ്ധനവാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഇതിനെ എതിർത്തിരുന്നു. മിനിമം വേജും അവാർഡ് വേജും നിർണ്ണയിക്കുന്നതിൽ വിലക്കയറ്റം ഒരു പ്രധാന ഘടകമായി പരിഗണിച്ചുവെന്ന് ഓസ്ട്രേലിയൻ ഫെയർവർക്ക് കമ്മീഷൻ വ്യക്തമാക്കി.
In determining this level of increase, a primary consideration has been the cost of living pressures that modern award-reliant employees, particularly those who are low-paid and live in low-income households, continue to experience. This is notwithstanding that inflation is considerably lower than it was at the time of last year's review.
രാജ്യത്തെ ഭവന വിപണിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവന്നതും ഈ ആഴ്ചയായിരുന്നു. തുടർച്ചയായ 16-ാമത്തെ മാസവും രാജ്യത്തെ വീട് വില മുകളിലേക്ക് തന്നെ കുതിക്കുകയാണെന്ന് കോർലോജിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മെയ് മാസത്തിൽ ഭവന വിപണിയിൽ ദേശീയതലത്തിൽ 0.8% വർദ്ധനവുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വർദ്ധനവ് കൂടിയാണ് മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാൻബറയെയും മെൽബണേയും പിന്തള്ളി ഭവനവിലയിൽ ബ്രിസ്ബെയിൻ രാജ്യത്തെ ഏറ്റവും ചെലവേറിയ 2-ാമത്തെ തലസ്ഥാന നഗരമായി മാറിയെന്ന് കണക്കുകൾ പറയുന്നു. സിഡ്നി തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മെയ് മാസത്തിൽ പെർത്തിലാണ് വീട് വിലയിൽ ഏറ്റവും വലിയ വർദ്ധനവ് രേഖപ്പെടുത്തിയത്, 2%. അഡലേഡിൽ 1.8%, ബ്രിസ്ബെയിനിൽ 1.4% വളർച്ചയുണ്ടായി. ഹൊബാർട്ടിലും ഡാർവിനിലും മാത്രമാണ് വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയിലെ മെല്ലപ്പോക്കെന്ന് റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവന്നു. 2024 ആദ്യപാദത്തിൽ 0.1% മാത്രമാണ് വളർച്ചയെന്ന് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 0.2% സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതിലും കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ വളർച്ച മന്ദഗതിയിലാണെങ്കിലും ഓസ്ട്രേലിയക്കാർ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞു. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തു.
ട്രഷറി ഫോർകാസ്റ്റ് റിസർവ് ബാങ്ക് ആൻഡ് അദേഴ്സ് എക്സ്പെക്ട് ഔർ ഇക്കോണമി ടു കണ്ടിന്യൂ ടു ഗ്രോ ബട്ട് ക്വൈറ്റ് സ്ലോലി ആൻഡ് വി ഹാവ് ബീൻ അപ് ഫ്രണ്ട് അബൌട്ട് ദി സോഫ്റ്റ്നെസ് ഇൻ ദി ഇക്കോണമി ബിഫോർ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ദി ബഡ്ജറ്റ് വി ഹാവ് ആന്റിസിപ്പേറ്റഡ് ദീസ് വീക്കർ കണ്ടീഷൻസ് ആൻഡ് വി ഹാവ് റെസ്പോണ്ടഡ് ടു ദം ഇൻ ദി ബഡ്ജറ്റ്. And you know, you get a lot of free advice around budget time. A lot of people were saying we should slash and burn in the budget, that we shouldn't be providing this cost of living help. That advice has proven to be diabolically wrong.
വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓസ്ട്രേലിയ മുന്നറിയിപ്പ് നൽകി. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ 4,500 ജോലികൾ ഇല്ലാതാകുമെന്ന് യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓസ്ട്രേലിയ പറയുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ക്യാപ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഗവേഷണ രംഗത്തുള്ള ഫണ്ടിംഗ് നഷ്ടമാക്കുമെന്നും യൂണിവേഴ്സിറ്റീസ് ഓഫ് ഓസ്ട്രേലിയ ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയയിൽ താമസ സൗകര്യങ്ങളുടെ ക്ഷാമം കണക്കിലെടുത്താണ് രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുവാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചത്. AI രതിച്ചിത്രങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചു. ഡീപ് ഫേക്ക് രതിച്ചിത്രങ്ങൾക്കെതിരെ ഗുരുതരമായ ക്രിമിനൽ ശിക്ഷകളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു വ്യക്തിയുടെ മുഖമോ ശരീരമോ കമ്പ്യൂട്ടർ സഹായത്തോടെ മാറ്റിവെച്ചുള്ള ചിത്രമോ വീഡിയോ ആണ് ഡീപ് ഫേക്ക് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അവർ ചെയ്യുന്നതോ പറയുന്നതോ ആണെന്ന് തോന്നിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇതേറ്റവും അധികം സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് ബാധിക്കുന്നത്. ഇതിനെതിരായി നിയമനിർമ്മാണം നടത്തുമെന്ന് അറ്റോർണി ജനറൽ മാർക്ക് ഡ്രൈഫസ് വ്യക്തമാക്കി. ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഡീപ് ഫേക്ക് രതിചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് അങ്ങേയറ്റം അപമാനകരവും ദുരുപയോഗവുമാണെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. സമ്മതത്തോടുകൂടിയുള്ള രതിചിത്ര നിർമ്മാണത്തെയും ഡീപ് ഫേക്ക് രതിചിത്ര നിർമ്മാണത്തെയും വേർതിരിച്ച് കാണുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡീപ് ഫേക്ക് ഫോണോഗ്രാഫി നിർമ്മിക്കുന്നവർക്ക് 6 വർഷത്തെ തടവ് ശിക്ഷ നൽകുന്ന ബില്ലാണ് അൽബനിസി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുക. രാജ്യത്ത് ബൾക്ക് ബില്ലിംഗ് ചെയ്യുന്ന ജി പി ക്ലിനിക്കുകളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. 2023 ഒക്ടോബറിന് ശേഷം ബൾക്ക് ബില്ലിംഗ് ചെയ്യുന്ന ജി പിമാരെ കാണുന്നവരുടെ എണ്ണത്തിൽ 900,000 വർദ്ധനവുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബൾക്ക് ബിൽ ചെയ്യുന്ന ഡോക്ടർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതാണ് നേട്ടമായത്. നഗരങ്ങളിലെ ഡോക്ടർമാർക്കുള്ള ബൾക്ക് ബിൽ ഇൻസെന്റീവ് 34% ഉൾനാടൻ ഗ്രാമീണ ജി പികൾക്ക് 50% അധിക ഇൻസെന്റീവുകൾ ലഭിക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതുവഴി കൂടുതൽ രോഗികൾക്ക് ജി പിമാരുടെ സേവനം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി ഫെഡറൽ ആരോഗ്യവകുപ്പ് മന്ത്രി മാർക്ക് ബട്ട്ലർ പറഞ്ഞു.
And we are starting to see a rise in bulk billing. I mean, they're still early days, but in just 7 months, we think around 1.7 million additional free visits to the doctor have been added to the scheme. That's on top of the 400,000+ visits to our new urgent care clinics, which again are fully bulk billed. I mean, this is hard work. It's going to take time. I've tried to be upfront with the Australian people about this. I mean, income was frozen for doctors for years, which is why there was such pressure on them.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ഈ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഓസ്ട്രേലിയ പോയ വാരത്തിലൂടെ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.